أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولي العلم قائما بالقسط، لا إله إلا هو العزيز الحكيم. صدق الله العلي العظيم. സൂറ ആലു ഇമ്രാൻ്റെ 18-ാമത്തെ ആയത്തിലാണ് നമ്മളെത്തിയത്. അള്ളാഹുവാണ് കിതാബ് അവതരിപ്പിച്ചത്. മുമ്പ് തൗറാത്തും ഇഞ്ചിലും അവനാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ ഫുർഖാനായിക്കൊണ്ട് ഖുർആനിനെ അവൻ അവതരിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളുന്നവർ, നിഷേധിക്കുന്നവർ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സൂറ തുടങ്ങിയത്. പിന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശങ്ങളിലും ഭൂമിയിലും അവനിൽ നിന്നും ഒളിക്കുന്ന ഒന്നുമില്ല. നിങ്ങളെ ഗർഭപാത്രത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന വിധം അവനാണ് രൂപപ്പെടുത്തിയത്. അവൻ അസീസാണ്, ഹക്കീമാണ്. അവൻ കിതാബ് അവതരിപ്പിച്ചു. അതിൽ മുഹക്കമായ ആയത്തുകളുണ്ട്, അതാണ് കിതാബിൻ്റെ അസൽ. അതല്ലാത്ത മുത്തശാബിഹാത്തുമുണ്ട്. മനസ്സിൽ വക്രതയുള്ള ആളുകൾ ഫിത്തിന ആഗ്രഹിച്ചുകൊണ്ട് മുത്തശാബിഹാത്തിൻ്റെ പിന്നാലെ കൂടുന്നു. എന്നാൽ ഇൽമിൽ അടിയുറച്ച ആളുകൾ പറയുന്നത്, ഞങ്ങൾ എല്ലാത്തിലും ഈമാനുള്ളവരാണ്, എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്നാണ്. ഒമാ യദ്ദക്കറു ഇല്ല ഊലുൽ അൽബാബ്. ഊലുൽ അൽബാബ് മാത്രമാണ് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നത്. അവരുടെ ദുആയാണ് തുടർന്ന് പറഞ്ഞത്, 8-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതന. നീ സന്മാർഗം നൽകിയതിന് ശേഷം ഞങ്ങളെ നീ തെറ്റിക്കല്ലേ, ഞങ്ങളുടെ കൽബിനെ നീ തെറ്റിക്കല്ലേ എന്ന് അവർ ദുആ ചെയ്യുന്നു. അതിനുശേഷം 10-ാമത്തെ ആയത്തിൽ വീണ്ടും നിഷേധികളെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന്, പക്ഷേ ഇവിടെ 10-ാമത്തെ ആയത്തിൽ പിന്നെയും പറഞ്ഞു, അവരുടെ ധനമോ അവരുടെ സന്താനങ്ങളോ ഒന്നും അവർക്ക് ഗുണം ചെയ്യുകയില്ല. കതബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ഫിർഔനിനും അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ആളുകൾക്കുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ്. കദബൂബി ആയാത്തിന്, അവർ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചു. അള്ളാഹു അവരുടെ തിന്മ കാരണം അവരെ ശിക്ഷിച്ചു. തുടർന്ന് അള്ളാഹു പറയുന്നത്, കദക്കാനലക്കും ആയത്തുൻ, നിങ്ങൾക്ക് ആയത്തുണ്ട്. ഫീഫി അത്തൈനിൽ തക്കത്ത, പരസ്പരം പോരാടിയ രണ്ട് ഗ്രൂപ്പിലും. ഒരു ഗ്രൂപ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയവരും മറ്റൊരു ഗ്രൂപ്പ് കാഫിറത്തുൻ, കാഫിറുകളായ ഒരു ഗ്രൂപ്പുമായിരുന്നു, നിഷേധികളായ ഒരു ഗ്രൂപ്പുമായിരുന്നു അവരുടെ ഗ്രൂപ്പായിരുന്നു. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, സുയ്യന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ എന്ന് പറഞ്ഞ 14-ാമത്തെ ആയത്തിൽ. അത് നിഷേധികളായ ജനത്തെക്കുറിച്ചാണ്. അവർക്ക് സീനത്താക്കപ്പെട്ടിരിക്കുന്നത് സന്താനങ്ങളും ഭാര്യമാരും സ്വർണക്കൂമ്പാരങ്ങളും അങ്ങനെ തുടങ്ങി ദുനിയാവിൻ്റെ പല മത്താഹുകളുമാണ് അവർക്ക് ആകർഷണീയമായിട്ട് തോന്നുന്നത്. തുടർന്ന് പറയുന്നത്, ഖുൽ ഔനബ്യോക്കും ബി ഹൈരിം മിന്ദാലിക്കും, അതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തഖ്വയുള്ള ആളുകൾക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട്, അവർക്കതിൽ പരിശുദ്ധരായ ഇണകളുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അവരുടെ ദുആയാണ് പറഞ്ഞത്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്തിഗ്ഫാറാണ്. യഖൂലൂന റബ്ബന ഇന്നന ആമന്ന, ഞങ്ങൾ നിന്നിൽ ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് അവരുടനെ പറയുന്നത് ഫഗ്ഫിർ ലന എന്നാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ, നരകത്തിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്നാണ് അവർ പറയുന്നത്. അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവസാനം പറഞ്ഞതും പ്രഭാതങ്ങളിൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ഇസ്തിഗ്ഫാറാണ് അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിലും അത് പറഞ്ഞു, അവസാനവും അത് പറഞ്ഞു. ഇതായിരുന്നു അവസാന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൈന്നീല അസ്തഗ്ഫിറുല്ലാ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപമോചനം തേടുന്നു. ഫിൽ യൗമി മിഅത്ത മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഒരു വിശ്വാസി അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നു അത്രത്തോളം അവൻ ഇസ്തിഗ്ഫാർ ചെയ്യും എന്നതിൻ്റെ തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം. അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് വേണ്ട വിധം ശുക്ർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ബോധം ഒരു വിശ്വാസിക്കുണ്ടാകും. മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് വിശ്വാസി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ എല്ലാ വീഴ്ചകളെക്കുറിച്ച് ഓർത്തിട്ടും ഒരു വിശ്വാസി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ പറയുന്നത്, കുന്നാന ഉമറു ഇദാ സല്ലൈന മിനൽ ലൈലി അൻ അസ്തഗ്ഫിറ ഫീ ആഖിരി സഹരി സബഈന മറ, പ്രഭാതത്തിൻ്റെ പുലരുന്നതിന് അവസാന സമയത്ത് സഹറിൻ്റെ സമയത്ത് ഞങ്ങളോട് 70 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. സ്വഹാബികളൊക്കെ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. സ്വഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇസ്തിഗ്ഫാർ മാത്രമാണ് ഞങ്ങൾക്ക് അഭയമായിട്ടുണ്ടായിരുന്നത്. കാരണം അള്ളാഹു പറയുന്നുണ്ട്, വമാക്കാനല്ലാഹു ലിയുഅദ്ദിബഹും വ അന്തഫീഹിം വമാക്കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല, നീ അവരുടെ ഇടയിലുള്ളപ്പോൾ. വ അന്തഫീഹിം വമാക്കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല അവർ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ. ഇപ്പോൾ റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഇസ്തിഗ്ഫാറാണ് അഭയം. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. താബീ പണ്ഡിതനായ മക്കഹൂലിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇദാ കാന ഫീ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിലുണ്ടെങ്കിൽ, ഹംസത്ത് ആശറ റജുലൻ, 50 ആളുകൾ, യസ്തഗ്ഫിറൂന അല്ലാഹ കുല്ല യൗമിൻ ഹംസൻ വൈശിരീന മറ, 25 തവണ എല്ലാ ദിവസവും അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ, ലം യുആഖിദില്ലാഹു തിൽക്കൽ ഉമ്മ ബി അദാബിൽ ആമ്മ, പൊതുവായ അദാബ് കൊണ്ട് ആ ഉമ്മത്തിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നാഫിഉ പറയുന്നുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ രാത്രിയിൽ എഴുന്നേറ്റിട്ട് ചോദിക്കും, യാ നാഫി അസഹർന, സഹറിൻ്റെ സമയമായോ, പ്രഭാതത്തിൻ്റെ സമയമായോ എന്ന് ചോദിക്കും. അദ്ദേഹം ഇടയ്ക്ക് എഴുന്നേറ്റ് അങ്ങനെ ചോദിക്കും. ഫൈദാ ഖുൽതു നഅം, ഞാൻ അതേ എന്ന് പറഞ്ഞാൽ, ഫഹുവ യസ്തഗ്ഫിറു, അദ്ദേഹം വന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തു തുടങ്ങും. അതേപോലെ ഇബ്രാഹിം ഇബ്നു ഹാത്തിബ് താബിഈയായ അദ്ദേഹത്തിൻ്റെ ഉപ്പയെക്കുറിച്ച് പറയുന്നു, ഖാല സമിഅതു റജുലൻ ഫി സഹരി ഫീ നാഹിയത്തിൽ മസ്ജിദ് യഖൂലു യാ റബ്ബ് അമർതനീ ഫതഅതുക്, ഒരാൾ പള്ളീൻ്റെ മൂലയെന്ന് പറയാണ്, അള്ളാഹുവേ റബ്ബെ, എൻ്റെ റബ്ബെ, അമർതനീ ഫതഅതുക്, നീ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു, വഹാദാ സഹറുൻ, ഇതാ പ്രഭാതം, ഫഗ്ഫിർലി, ഇനി എനിക്ക് പുറത്തുതാ എന്ന് പറഞ്ഞു. ഫനലർത്തു ഫൈദാഹു ഇബ്നു മസ്ഊദ്, ഞാൻ നോക്കി, അപ്പോൾ ആരാധ ഇബ്നു മസൂദാണ്. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ആണ് പള്ളിയുടെ മൂലക്ക് പ്രഭാതത്തിൻ്റെ സമയത്തിലിരുന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. ഇത് സ്വഹാബികളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി തന്നെ 100 തവണ ഇസ്തിഗ്ഫാർ ദിവസം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാർ അള്ളാഹുവോട് അടുക്കുന്നതിനനുസരിച്ച് ഇസ്തിഗ്ഫാറിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. എല്ലാ ചെറിയ വീഴ്ചകളെക്കുറിച്ചും അള്ളാഹുവിനോട് പറഞ്ഞ് പാപമോചനം തേടും. അള്ളാഹുവിനെ ഓർക്കാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടും. അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ് പാപമോചനം തേടുക എന്നുള്ളത്, അങ്ങനെ വളരെ താഴ്മയും വിനയവും അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് തഖ്വയുള്ള ആളുകളുടെ മുഖമുദ്രയാണ്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് അള്ളാഹു പറയുന്നത്, താഴ്ഭാഗത്ത് കൂടി അരുവികളൊഴുകുന്ന ജന്നത്തുണ്ട്, അവർക്ക് പരിശുദ്ധരായ ഇണകളുണ്ടെന്നൊക്കെ. അടുത്ത ആയത്തിൽ പറയുന്നത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചു, അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. സാക്ഷ്യം അഥവാ അഷഹാദത്ത്, ഹക്കീക്കത്തു ഖബറു യുസദ്ദഖു ബിഹി ഖബറു മുഖ്ബിരിൻ, ഒരു വാർത്ത പറഞ്ഞ, ഒരു കാര്യം പറഞ്ഞ ആൾ, അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന ആളുടെ പ്രസ്താവനക്കാണ് നമ്മൾ സാക്ഷ്യം എന്ന് പറയുക. ഒരാൾ പറഞ്ഞത് ശരിയാണ് എന്ന് വേറൊരാൾ പറയുമ്പോൾ ആ രണ്ടാമത്തെ ആളാണ് സാക്ഷി, അല്ലെങ്കിൽ അയാൾ പറയുന്നതാണ് സാക്ഷ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പറയുന്നത് പറയപ്പെട്ടത് കളവാണ്, അങ്ങനെ സത്യമാണെന്നോ കളവാണെന്നോ വേറൊരാൾ അറ്റസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊതുവെ സാക്ഷ്യം എന്ന് പറയുക. ഷഹിദ എന്നുള്ളതിന് ബിമാന ബയ്യന, വ്യക്തമാക്കി എന്ന ഒരർത്ഥമുണ്ട്. അല്ലെങ്കിൽ വാക്കാമല്ല, അതില്ല, തെളിവുകൾ നൽകി, തെളിവുകൾ സ്ഥാപിച്ചു എന്ന അർത്ഥമുണ്ട്. ഇവിടെ അള്ളാഹു സാക്ഷ്യം നിൽക്കുന്നു, അഥവാ അള്ളാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തെളിവുകൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്, അള്ളാഹു കൃത്യമായിട്ട് ആ കാര്യം അറിയാം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് അള്ളാഹു സാക്ഷി നിൽക്കുന്നത്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഇലാഹില്ല എന്നതിന് അല്ലാഹു സാക്ഷ്യം നിൽക്കുന്നു, അല്ലെങ്കിൽ തെളിവുകൾ നൽകുന്നു, അല്ലെങ്കിൽ അക്കാര്യം അവൻ വ്യക്തമാക്കുന്നു. അതുപോലെ അന്നഹു എന്നതിൻ്റെ കൂടെ പിന്നീട് പറയുന്ന ഖായിമം ബിൽ ഖിസ്തി എന്ന് ചേർത്തുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു, അല്ലെങ്കിൽ നേരിന് വേണ്ടി ശരിയായ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്നത് അല്ലാഹു എന്ന ഒരു കാര്യത്തിന് അല്ലാഹു സാക്ഷ്യം നിൽക്കുന്നു എന്നും പറയാം. ഇവിടെ ബദർ യുദ്ധമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സാന്ദർഭികമായിട്ട് ഏറ്റവും യോജിച്ചത് അതാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ എന്നുള്ളത് ഒരു ഹൈഫൺ പോലെ, അവനല്ലാതെ ഇലാഹില്ല, അങ്ങനത്തെ അല്ലാഹു സാക്ഷി നിൽക്കുകയാണ്, ഖിസ്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവനാണ്. ഖിസ്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഖിസ്ത് നീതിയുടെ പര്യായമായിട്ട് പൊതുവെ പറയും. അതിൽ നിന്നാണ് നീതിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക്. അതിലിനോട് ചേർത്തി പറയുന്ന ഒരു പദമാണ് ഖിസ്ത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ഖിസ്ത് എന്നുള്ള വാക്ക്. സൂറാൻ നിസായിൽ പറയുന്നത് കാണാം, വൈൻ ഖിഫ്തും അല്ല തുക്സിത്തു ഫിൽ യത്താമ, യത്തീമുകളുടെ കാര്യത്തിൽ നീതി പാലിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിലകൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫെയർ ഡീലിംഗ്, പ്രോപ്പറായ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഡീലിംഗാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫൈൻ ഹക്കം തഫ് ഹക്കും ബൈനഹും ബിൽ ഖിസ്ത്, സൂറാൽ മായിദയിൽ പറയുന്നുണ്ട്, നീ വിധി പറയുമ്പോൾ അവർക്കിടയിൽ വിധിക്കണം, ബിൽ ഖിസ്ത്, ഖിസ്തോടുകൂടെ വിധിക്കണം. വലിക്കുല്ലി ഉമ്മത്തിൻ റസൂൽ, സൂറ യൂനുസിൽ പറയുകയാണ്, വലിക്കുല്ലി ഉമ്മത്തിൻ റസൂൽ, എല്ലാ ഉമ്മത്തിനും റസൂലുണ്ട്. ഫൈദാ ജാ റസൂലുഹും ഖുലിയ ബൈനഹും ബിൽ ഖിസ്ത് വഹും ലാ യുളമൂൻ. ഒരു റസൂൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും, ഖിസ്തോടുകൂടെ നീതിയോടെ തീരുമാനിക്കപ്പെടും. വഹും ലാ യുളമൂൻ, അവർ അക്രമം ചെയ്യപ്പെടുകയില്ല, അവർക്കെതിരിൽ അക്രമം ചെയ്യപ്പെടുകയില്ല, ഒരു ജനതക്കെതിരിലും. അവർ നല്ല രീതിയിൽ റസൂലിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റസൂലിനെ ശല്യം ചെയ്യുകയോ തള്ളുകയോ റസൂലിനെ വധിക്കാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അവരക്രമം ചെയ്യുമ്പോൾ അവർക്കെതിരിൽ അദാബുണ്ടാകും. പക്ഷേ അവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടും. അപ്പോൾ ഖിസ്തോടുകൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. ഇവിടെ പറയുന്നതും അതാണ്, അല്ലാഹു ഖിസ്തിന് വേണ്ടി നിലകൊള്ളും. അല്ലാഹു മാത്രമല്ല, മലക്കുകളും ഊലുൽ ഇൽമും, ഇൽമുള്ള ആളുകളും ഒക്കെ ഖിസ്തിന് വേണ്ടി നിലകൊള്ളും. ഖിസ്ത് എന്ന വാക്കിൽ നിന്നാണ് ഖിസ്താസ് എന്ന വാക്കുണ്ടാകുന്നത്. വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, സൂറ ശുഅറയിൽ പറയുന്നുണ്ട്, നിങ്ങൾ നേരായ തുലാസ് കൊണ്ട്, ഖിസ്താസ് എന്ന് പറഞ്ഞാൽ തുലാസാണ്, മുസ്തഖീമായ നേരായ തുലാസ് കൊണ്ട് നിങ്ങൾ അളക്കണം. അതുപോലെ ദാലിക അഖ്സത്തു ഇന്ദല്ല, അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രോപ്പറായത് അതാണ്. അങ്ങനെ ഖിസ്തിന് പ്രോപ്പർ, ശരിയായത്, നീതിയുള്ളത് എന്നൊക്കെയാണ് ഖിസ്തിനർത്ഥം. അള്ളാഹു ഏറ്റവും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്യുക, നീതി സ്ഥാപിക്കുകയാണ് ചെയ്യുക, സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുക എന്നതിന് അള്ളാഹു തെളിവാണ്. ചരിത്ര സംഭവങ്ങൾ തെളിവാണ്, ബദർ യുദ്ധം തെളിവാണ്, അങ്ങനെയുള്ള എല്ലാം തെളിവാണ്, മലക്കുകളും അതിന് തെളിവാണ്, ഊലുൽ ഇൽമും, ഇൽമുള്ള ആളുകളും തെളിവാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അവൻ അസീസും ഹക്കീമുമാണ്, അവൻ ഇസ്സത്തുള്ളവനാണ്, ഹിക്മത്തുള്ളവനാണ്. അവന് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ അവന് ഹിക്മത്തില്ല എന്നാണ്, ഇനി ഹിക്മത്തുണ്ടെങ്കിലും ഇസ്സത്തില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവന് ഇസ്സത്തും ഹിക്മത്തും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്. മലക്കുകളും ഊലുൽ ഇൽമും ഒക്കെ അതിന് തെളിവാണ്. പിന്നെ പറയുന്നു ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, മറ്റൊരു ഖിറാത്ത് അനുസരിച്ച് അന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നാണ്. ആ അന്ന എന്നുള്ളത് ഷഹിദയുടെ കൂടെ ചേർത്തിട്ടാണ്, ഷഹിദല്ലാഹു അന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, അന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അതിനോട് ചേർത്തിയിട്ടാണ്. ദീൻ എന്നുള്ളത് അള്ളാഹുവിങ്കൽ ഇസ്ലാമാണ്. നമ്മുടെ ഖിറാഅത്ത് അനുസരിച്ചിട്ട് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം പുതിയൊരു സെൻറ്റൻസാണ്. തീർച്ചയായിട്ടും ദീൻ അള്ളാഹുവിങ്കൽ ഇസ്ലാമാകുന്നു. ദീൻ എന്ന വാക്കിനെക്കുറിച്ച് സൂറ ഫാത്തിഹയിൽ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്, അതിൻ്റെ ഭാഷാർത്ഥം പ്രതിഫലമെന്നാണ്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവങ്ങൾ ആരാധിക്കുന്നതും നേർച്ചകൾ നൽകിയിരുന്നതും ഒക്കെ. അത് ദുനിയാവിലാണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചോൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നതിനും പിന്നീട് ദീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. പ്രതിഫലം എന്ന റൂട്ടിൽ നിന്നാണത് വരുന്നത്. അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഇന്നതുണ്ടാകും, ധിക്കരിച്ച് കഴിഞ്ഞാൽ ഇന്നതുണ്ടാകും എന്ന ഒരു ടേംസ് ഉള്ളത് കൊണ്ടാണ് പ്രതിഫലം എന്ന അർത്ഥത്തിലുള്ള ദീൻ, അനുസരണം, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ള മതത്തിനും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ ഒരു മതം. അത് അള്ളാഹുവിങ്കൽ ഇസ്ലാമാണ്, അൽ ഇസ്ലാമാണ്. അൽ ഇസ്ലാം എന്നുള്ളത് ഒരു പ്രോപ്പർ നൗൺ എന്നുള്ള രീതിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പുതിയ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പറയും. അതല്ലാതെ ചരിത്രത്തിലുടനീളം അൽ കിതാബ് എന്നൊക്കെ പറയുന്നത് പോലെ, എല്ലാ കാലത്തും അള്ളാഹു അവതരിപ്പിച്ച കിതാബ് എന്ന് പറയുന്നത് പോലെ, എല്ലാ കാലത്തും ഉണ്ടായിരുന്ന അള്ളാഹുവിനുള്ള സമർപ്പണം. ഭാഷാർത്ഥം പരിഗണിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിങ്കലുള്ള ദീൻ, അള്ളാഹു പരിഗണിക്കുന്ന ദീൻ, അത് പൂർണ്ണമായ സമർപ്പണമാണ്. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയം ബൈനഹും. കിതാബ് നൽകപ്പെട്ടവർ ഭിന്നിച്ചത്, അവർക്ക് വ്യക്തമായ ഇൽമ് കിട്ടിയതിന് ശേഷവും ഭിന്നിച്ചത്, ബഗിയം ബൈനഹും, അവർ തമ്മിലുള്ള പരസ്പര ശത്രുതയും അസൂയയും ഭിന്നിപ്പൊക്കെ കൊണ്ടാണ്. ഒമ യക്ഫുർ ബിയായാത്തില്ലാഹി ഫൈനല്ലാഹ് സരി അൽ ഹിസാബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാണ്. അടുത്തായത് ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.